Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗോളസഭ ആചരിക്കുന്ന തിരുക്കുടുംബ തിരുനാളിന്റെ വചന വിചിന്തനമാണെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 40 വരെ വാക്യങ്ങൾ. ഉണ്ണിയേശുവിന്റെ മാതാപിതാക്കൾ ദേവാലയത്തിൽ തങ്ങളുടെ കുഞ്ഞിനെ സമർപ്പിക്കുന്ന രംഗം, അതിമനോഹരമായൊരു പെയിന്റിംഗ് വത്തിക്കാൻ മ്യൂസിയം ശേഖരത്തിലുണ്ട്. സാധാരണ ജീവിതത്തിൽ നമ്മെ ഓരോരുത്തരെയും പോലെ ഈ ചിത്രത്തിലുള്ള ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങളിലും സമൂഹത്തിലും അവരുടേതായ ഉത്തരവാദിത്വങ്ങളുണ്ടെന്നാണ് ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് ധ്യാനിക്കാവുന്നത്. ആദ്യമായിട്ട് ജോസഫും മേരിയും കർത്തൃനിയമത്തിന് വിധേയരായിട്ടാണ് അവർ ജെറൂസലേം ദേവാലയത്തിൽ ഈ കുഞ്ഞിനെ സമർപ്പിക്കാൻ തീർത്ഥാടനം നടത്തിയത്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിയുക്തരും പ്രചോദിതരുമായിട്ടാണ് ചിത്രത്തിൽ കാണുന്ന ദീർഘദർശി ശിമയോനും പ്രവാചിക അന്നയും അവിടെ എത്തിയിരിക്കുന്നത്. 3 തലമുറകൾ സമ്മേളിക്കുന്ന അപൂർവ മുഹൂർത്തമായിരുന്നു അതെന്ന് പറയാം. ഉണ്ണിയേശുവിനെ തന്റെ കരങ്ങളിലെടുത്തപ്പോൾ ദൈവപുത്രനായ മിശിഹായെ ശിമയോൻ തിരിച്ചറിഞ്ഞു. പ്രവാചിക അന്നയാവട്ടെ, ഇസ്രായേലിന്റെ വിമോചനം പാർത്തിരുന്നവർക്കായി ആസന്നമായ രക്ഷയുടെ വാഗ്ദാനങ്ങൾക്ക് ദൈവത്തിന് അവർ നന്ദി അർപ്പിച്ചു, നന്ദി പ്രകാശിപ്പിച്ചു. താൻ കരങ്ങളിലെടുത്ത ആ ശിശു ലോകത്തിനും ചരിത്രത്തിനും ഒരടയാളമായിരിക്കുമെന്ന് ശിമയോൻ പ്രവചിക്കുകയുണ്ടായി. അതിനാൽ നമുക്കും ഈ ചിത്രത്തെ ധ്യാനിച്ചുകൊണ്ട് പറയാം, വീട്, കുടുംബം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ആത്മീയ പരിസരമാണ് ഓരോ വ്യക്തിക്കും. കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും തനിമയാർന്ന ഉത്തരവാദിത്വങ്ങൾ, സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉത്തരവാദിത്വങ്ങളുള്ള ആത്മീയ പരിസരമാണ് വീട്, കുടുംബം. ഇനി നമുക്ക് പറയാം, നസ്രത്തിലെ തിരുക്കുടുംബത്തെ പോലെ ലോകത്തുള്ള ഓരോ കുടുംബവും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കടന്നു പോകുന്ന തലമുറകളുടെ പിന്തുണയില്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കണം. കുടുംബങ്ങൾ ദൈവജനത്തിൻ്റെ ഭാഗമാണ്. സഭയുടെ സ്നേഹസഞ്ചയത്തിൽ കുടുംബങ്ങൾ സന്തോഷത്തോടെ പങ്കുചേരണം. കാരണം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ മധ്യയുള്ള അവിടുത്തെ ദിവ്യ തേജസ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ ഈ കുടുംബങ്ങളിലൂടെ സാധിക്കും. ഇത് കുടുംബങ്ങളുടെ വിളിയും ദൗത്യവുമാണെന്നോർക്കണം. നല്ല കുടുംബങ്ങളാണ് സമൂഹത്തിൻ്റെ അടിത്തറയായി മാറുന്നത്, അടിസ്ഥാന രൂപമാകുന്നത്. നല്ല കുടുംബങ്ങൾ ചേർന്നാണ് നല്ല സമൂഹമുണ്ടാകുന്നത്, ലോകം തന്നെ നന്മയിലും സമാധാനത്തിലും വർത്തിക്കുന്നത് നല്ല കുടുംബങ്ങളുടെ കൂട്ടായ്മയിലാണ്. അതുകൊണ്ടാണ് സാധാരണ പറയാറ്, കൂടുമ്പോൾ ഇമ്പമുള്ളിടമാണ് കുടുംബം എന്ന്. എന്നാൽ മറിച്ചാണ് ജീവിതാനുഭവങ്ങൾ, നിഷേധാത്മകമായ അനുഭവങ്ങളുടെ കൂടാണ് കുടുംബം. പടിയിറങ്ങലുകൾ ഓരോ നിമിഷവും അനുഭവിക്കുന്ന ഇടം കൂടെയാണ് കുടുംബം എന്നത് ജീവിത യാഥാർത്ഥ്യമാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ്. ഒരു സഹോദരി സഹോദരൻ കുടുംബത്തിൽ നിന്നും പിണങ്ങി നിൽക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ പടിയിറങ്ങലാണ്. അത്രത്തോളം ജീവിതം അസ്വസ്ഥമാകുന്നു, ക്ലേശകരമാകുന്നു. ഒരേ മേശയ്ക്കു ചുറ്റുമിരിക്കുമ്പോൾ ഉടലിൻ്റെയും മനസ്സിൻ്റെയും ഭാഗമായ ഒരാൾ നിമിഷാർത്ഥത്തിലേക്കെങ്കിലും ഒരപരിചിതയായി അല്ലെങ്കിൽ അപരിചിതനായി തോന്നിയാൽ സ്നേഹത്തിൽ നിന്നുമുള്ള പടിയിറക്കമാണത്. ഒരുമിച്ച് ചെയ്യേണ്ടതും പങ്കുവയ്ക്കേണ്ടതുമായ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒരാൾ ഒഴിഞ്ഞു മാറുമ്പോഴോ വീണ്ടും സ്നേഹത്തിൻ്റെ പടിയിറക്കമാണത്. ഒരുമിച്ച് ജപമണികൾ ഉരുവിടുമ്പോഴും യഥാർത്ഥത്തിൽ ദൈവിക സാന്നിധ്യം അറിയാതെ വരുമ്പോൾ പടിയിറങ്ങലുകൾ അവിടെയും നാം ആവർത്തിക്കുന്നു. എന്നാൽ കുടുംബം കാത്തിരിപ്പിൻ്റെ ഇടമാണ്. സ്നേഹത്തിലേക്കും ഭക്തിയിലേക്കും സഹകരണത്തിലേക്കും കൂട്ടായ്മയിലേക്കും മടങ്ങിയെത്താൻ കുടുംബം കാത്തിരിക്കുകയാണ്. ഭീതിയോടെ, പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ പാർത്തിരിക്കുന്ന ഒരിടം കൂടെയാണ് കുടുംബം. വീട് ഒത്തിരി ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരിടമാണ്. ഭൂമിയിലെ ഓരോ മനുഷ്യൻ്റെയും അതിൽ വാഴുന്നവൻ്റെയും അകന്നിരിക്കുന്നവൻ്റെയും അത് സ്വന്തമായിട്ടില്ലാത്തവൻ്റെ പോലും സ്വപ്നത്തിൽ വീടുണ്ട്. എന്നിട്ടും ഏറ്റവും എളുപ്പത്തിൽ ചില്ലുപാത്രം പോലെയോ ഒരു കളിപ്പാട്ടം പോലെയോ സൂക്ഷിച്ചില്ലെങ്കിൽ ഉടഞ്ഞു പോകുന്നതാണ് കുടുംബം. അതുകൊണ്ടായിരിക്കണം നിരന്തരമായ താളഭംഗത്തിലൂടെ കടന്നുപോയൊരു വീടിൻ്റെ വാതിൽ പടിക്കൽ അവിടുത്തെ ഇളം തലമുറക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ ഒരു ജാഗ്രത ഇങ്ങനെ കോറിയിട്ടു: എ ഹോം ഈസ് ഫ്രജൈൽ, ഹാൻഡിൽ വിത്ത് കെയർ. ദുർബലമാണ് വീട്, അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. ഭൂമിയിലെ ഏറ്റവും വലിയ ദൂരം അടുത്തവർക്കിടയിലുള്ള അകലമാണ്. ധ്രുവങ്ങളെക്കാൾ അകലമായി തീരാമതെന്ന് പറഞ്ഞത് ബോബി ജോസ് കട്ടിക്കാട്ട് കപ്പൂച്ചിനാണ്. അടുത്തവർക്കിടയിലെ നഖപ്പാടുകൾ ഉണങ്ങാവൃതങ്ങളായി സൂക്ഷിക്കപ്പെടുന്നുവല്ലോ എന്ന് തൻ്റെ തനിമയാർന്ന ശൈലിയിൽ ബോബി അച്ഛൻ പറഞ്ഞ് വ്യാകുലപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ലേഖനത്തിൽ. വീടിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ജയാപജയങ്ങളാണ് ഭൂമിയിൽ മനുഷ്യജീവിതത്തിൻ്റെ തന്നെ ജയാപജയങ്ങൾക്ക് മാനദണ്ഡമാകുന്നത്. മഹാത്മാരെന്ന് നാം കരുതിയവർ പോലും വീടിൻ്റെ ഇത്തിരി ഇടത്തിലാണ് ഇടറി വീണിട്ടുള്ളത്. റഷ്യയിലെ ലിയോ ടോൾസ്റ്റോയിയെ ഓർക്കുന്നില്ലേ? റഷ്യയുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പ്രിയപ്പെട്ട സാഹിത്യകാരനായിരുന്നു ടോൾസ്റ്റോയി. എന്നാൽ വീട് അദ്ദേഹത്തിൻ്റെ അശാന്തിയുടെ ഇടവുമായിരുന്നു. ജ്വരമൂർച്ഛയിൽ, പൊള്ളുന്നൊരു രാത്രിയിൽ തൻ്റെ ഭാര്യയോടുള്ള ഏതൊക്കെയോ സ്വരപ്പിഴയിൽ ലിയോ ടോൾസ്റ്റോയ് ഒടുവിൽ അദ്ദേഹം വീട് വിട്ടിറങ്ങി. ഇനി ജീവിതം ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അകലെ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ സിമെൻറ്റ് ബെഞ്ചിൽ രാവിളക്കാൻ വേണ്ടി വേദനയോടെയാൽ കാത്തിരുന്നു. എന്നാൽ പുലരിയിൽ മഞ്ഞ് കോരിയെടുക്കാനെത്തിയ തൊഴിലാളികളാണ് കണ്ടത്. സാഹിതി ലോകത്തിൻ്റെ പ്രിയപ്പെട്ട ടോൾസ്റ്റോയ്, ലിയോ ടോൾസ്റ്റോയ് തണുത്തുവിറങ്കലിച്ച് നിശ്ചലനായെന്ന്. രാജകീയമായി ജീവിച്ച ആളാണ് ടോൾസ്റ്റോയ്. എന്നാൽ ജീവിതാന്ത്യം വീടുവിട്ട് തെരുവോരത്ത് കഴിയുന്നൊരു യാചകൻ്റെ പോലെ ദയനീയമായിരുന്നു അത്. അവിടെ അങ്ങനെ ഒടുങ്ങുകയും തണുത്തുവിറങ്കലിച്ച് ഒടുങ്ങുകയും ചെയ്തു. നമ്മുടെ തകരുന്ന വീടുകൾക്ക് പിന്നിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ അവഗണനയുണ്ട്. തച്ചുശാസ്ത്രത്തിലെ അടിസ്ഥാന നിയമമാണ് അടുത്തുള്ള ക്ഷേത്രധ്വജങ്ങൾക്ക് മുകളിലായിട്ട് വീട് പണിതുയർത്തരുത് എന്ന്. അതുപോലെ തന്നെ വീടിന് ഉള്ളിലാണെങ്കിൽ തന്നെയും ഈശ്വരന് മുകളിലായി ആരും ഒന്നും പണിതുയർത്തിക്കൂടാ എന്നതാണ് അടിസ്ഥാന നിയമം. അതിനർത്ഥം കർത്താവിനെ മൂലക്കല്ലായി സ്വീകരിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നതിൻ്റെ കാതലും ഇത് തന്നെയാണ്. ഭക്തിയുടെ വെറും ഏറ്റുപറച്ചിലല്ല, മറിച്ച് ദൈവത്തോടും സഹോദരങ്ങളോടും പൊരുത്തപ്പെടാനുള്ള ശ്രമം ദൈവിക സാന്നിധ്യമാണ്. ദൈവത്തെ ഏറ്റവും മുകളിൽ സ്ഥാപിക്കുന്നതാണ് കുടുംബത്തിൻ്റെ ദ ടോപ്പ് മോസ്റ്റ്, ഏറ്റവും സമുന്നത സ്ഥാനത്ത് ദൈവമായിരിക്കട്ടെ. ദൈവിക സാന്നിധ്യമാണ് നമ്മുടെ വീടുകളെ ഉടയാതെ കാത്തുപാലിക്കേണ്ടത് എന്നർത്ഥം. കാനായിലെ കല്യാണത്തിൽ ക്രിസ്തു പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയെന്ന് നാം വായിക്കുന്നുണ്ട്. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ ലഹരി പിടിപ്പിക്കാൻ മനുഷ്യൻ ദൈവത്തോട് ചേർന്നാൽ സാധിക്കുമെന്നാണ് ആ സംഭവം ഇവിടെ പഠിപ്പിക്കുന്നത്. ഉള്ളുനിറയെ സ്നേഹവും ദൈവവുമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നിസാരമായ പച്ചവെള്ളത്തെ ലഹരി പിടിപ്പിക്കാനാകും, വീര്യമുള്ളതാക്കാനാകും. ജീവിതത്തിൽ ഭക്ഷണമൊരുക്കുന്ന ഭാര്യ തുടങ്ങി ഗൃഹപാഠം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ വരെ എല്ലാവരും ഭവനത്തിൻ്റെ ഓരോ ചെറിയ കാര്യങ്ങളിലും അതിനെ വീഞ്ഞാക്കി മാറ്റാനാകും, അതിന് വീര്യം പകരാനാകും. ഇല്ലെങ്കിൽ ഭവനത്തിൻ്റെ വീഞ്ഞ് വീര്യമില്ലാത്ത പച്ചവെള്ളം പോലെയായിരിക്കും. പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് പറയുന്ന ഉദ്ബോധിപ്പിക്കുന്നൊരു കാര്യം, യേശുവാണ് നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തികളെയും അടുപ്പിക്കുന്നത്, കൂട്ടിയിണക്കുന്നത്. അവിടുന്ന് സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവയാണ്, സ്നേഹത്തിൻ്റെ വറ്റാത്ത സ്രോതസ്സാണ് എന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം വായിച്ച നസറത്തിലെ ജോസഫിനെയും മേരിയെയും പിന്നെ വൃദ്ധരായ ശിമയോനെയും അന്നയെയും സംഗമിപ്പിച്ചതും സജീവമാക്കിയതും ക്രിസ്തുവാണ്. എൻ്റെ നയനങ്ങൾ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു എന്നല്ലേ ആ നല്ല കുടുംബത്തെ, തിരുക്കുടുംബത്തെ കണ്ട ശിമയോൻ ഉദ്ഘോഷിച്ചത്. ഈ പ്രത്യാശയിൽ നമുക്കും ബദ്ലഹേമിൽ ജാതനായ യേശുവിലേക്ക് തിരിയാം. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് എൻ്റെ സ്നേഹിതൻ ഫാദർ തദേവസ് അരവിന്ദത്തിൻ്റെ ക്രിസ്തുമസ് ഗീതമാണ്. അദ്ദേഹം കുറിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഉണ്ണിയേശുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. എങ്ങനെ? ജീവിതത്തിൻ്റെ മയക്കമുണർന്ന് ഉറക്കമുണർന്ന് വിളക്ക് തെളിച്ച് കുളിരുമറന്ന് മനസ്സു തുറന്ന് നമുക്ക് ദിവ്യ ശിശുവിൻ്റെ ഗേഹത്തിലേക്ക് പോകാം, നസ്രത്തിലെ തിരുക്കുടുംബത്തിലേക്ക് പോകാമെന്ന്. നസ്രത്തിലെ ആ കൊച്ചു വീട്ടിലെ ദിവ്യ സ്നേഹത്തിലും സൗഹൃദത്തിലും കൂട്ടായ്മയിലും ആത്മന പങ്കുചേർന്ന് ഈ ക്രിസ്തുമസ് നാളിൽ നമുക്ക് ഉണരാം, വളരാൻ ശ്രമിക്കാം. നസ്രത്തിലെ തിരുക്കുടുംബം നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും മാതൃകയാവട്ടെ, കുടുംബങ്ങളെ കാത്തുപാലിക്കട്ടെ, കുടുംബങ്ങളിൽ സ്നേഹവും സമാധാനവും വളർത്തട്ടെ. കാരണം കുടുംബങ്ങളിൽ സ്നേഹവും സമാധാനവും ഉണ്ടെങ്കിലേ സമൂഹത്തിൽ, എന്തിന് ലോകത്ത് സമാധാനമുണ്ടാകുകയുള്ളൂ. ലോകം സമാധാനത്തിൽ വളരൂ. എവിടെയും കലാപവും കലഹവും യുദ്ധവും വെട്ടും കീറുമാണ്. നമുക്ക് കുടുംബത്തോട്, തിരുക്കുടുംബത്തോട് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹപൂർണമാക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമാധാനപൂർണമാക്കണമേ, കുടുംബങ്ങളെ ഐക്യത്തിലും സ്നേഹത്തിലും എന്നും നിലനിർത്തണമേ, കുടുംബത്തെ രക്ഷിക്കണേ, മനസ്സുകൾ ശാന്തമാക്കണേ എന്ന്.
ഒരു പുൽത്തൊടുത്തിതാ ഉണ്ണിയേശുവിൻ തിരുജന്മഗേഹമായി വരിക മയക്കമുണർന്ന് വിളക്ക് തെളിച്ചു പോയിടാ കുളിരുമറന്ന് മനസ്സ് തുറന്ന് കുളിച്ചു
ഫാദർ തദേവുസ് അരവിന്ദത്ത് രചിച്ച ഈ ഗാനം കെസ്റ്റർ മനീഷ സംഘം ആലപിച്ചതാണ്. സംഗീതം വയലിൻ ജേക്കബ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൽ ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ വിചിന്തനമാണ്.